السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، رسول الله صلى الله عليه وسلم مدينة إليك പലായനം ചെയ്തു വരികയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ആദ്യത്തെ രാഷ്ട്രം അതിന് തുടക്കം കുറിക്കുകയും ചെയ്ത അതിലെ ആദ്യ ദിനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലെത്തിയതിന് ശേഷം ആദ്യം ചെയ്ത പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്നതായിരുന്നു. മസ്ജിദ് ഖുബാഇന്റെ നിർമ്മാണം, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസം ആരംഭിച്ചതിന് ശേഷം ആദ്യം തുടക്കം കുറിച്ച പ്രവർത്തനം മസ്ജിദിന്റെ നിർമ്മാണമാണ്. മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അൽ മസ്ജിദുൻ നബവി എന്ന പേരിൽ അറിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്, അതിൻ്റെ നിർമ്മാണമാണ് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി തുടക്കം കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അവിടുന്ന് അബു അയ്യൂബിൻ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ താമസിച്ച അതിനുശേഷം, നമ്മൾ കഴിഞ്ഞ ദർസിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ സ്ഥാനം തിരഞ്ഞെടുക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. റസൂലുള്ളയുടെ ഒട്ടകം മദീനയിൽ പ്രവേശിച്ചപ്പോൾ പല ആളുകളും അതിനെ തങ്ങളുടെ വീട്ടിലേക്ക് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. റസൂലുള്ള അവരോടായി പറഞ്ഞു, ദഉഹ ഫഇന്നഹ മഅമൂറ, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക, അതിൻ്റെ കടിഞ്ഞാൺ ഒഴിവാക്കുക. ഫഇന്നഹ മഅമൂറ, എവിടെയാണ് മുട്ടുകുത്തേണ്ടത് എന്നത് അതിന് അറിയാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒട്ടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെയും വഹിച്ചുകൊണ്ട് അസ്അദ് ഇബ്നു സുറാറയുടെ കീഴിൽ ഉണ്ടായിരുന്ന രണ്ട് യതീമുകളുടെ, രണ്ട് അനാഥരായ രണ്ട് കുട്ടികളുടെ ഒരു ഭൂമിയിലാണ് മുട്ടുകുത്തുന്നത്. ആ സ്ഥലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ആ സ്ഥലത്ത് കുറച്ച് ഈന്തപ്പന തടികളുണ്ടായിരുന്നു. കുറച്ച് ഭൂമിയിൽ അവിടെ മുശ്രിക്കുകളുടെ മക്ബറയും ഉണ്ടായിരുന്നു. മുശ്രിക്കുകളായ ചില ആളുകളുടെ ഖബറുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഈന്തപ്പന തടികളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈന്തപ്പന മരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് കുട്ടികളെ, അവരടങ്ങുന്ന ബനു നജ്ജാർ കുടുംബത്തെ റസൂലുള്ള വിളിപ്പിച്ചു. എന്നിട്ട് അവരോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സ്ഥലം അത് നിങ്ങൾക്ക് എത്ര വിലക്ക് നൽകാൻ സാധിക്കും? അപ്പോൾ ബനു നജ്ജാറുകാർ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഈ സ്ഥലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനമായി നൽകാൻ തയ്യാറാണ്. ഇതിന് ഞങ്ങൾക്ക് പണം വേണ്ടതില്ല. ഇതിൻ്റെ സമ്പാദ്യം, ഇതിൻ്റെ വില അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അവിടുന്ന് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരായ രണ്ട് യതീമുകളെ വിളിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ആ സ്ഥലത്തിന് ഒരു വില ഉറപ്പിച്ചു, അതവർക്ക് നൽകി. ഈ രണ്ട് കുട്ടികൾ അവരും ഇതുപോലെ തന്നെ പറഞ്ഞു. അവരും പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഇത് ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനമായി നൽകാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അവിടുന്ന് അതിന്റെ വില അവർക്ക് നൽകി. അങ്ങനെയാണ് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. മസ്ജിദുൻ നബവി നിർമ്മിക്കുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് സമയമായാൽ എവിടെയാണോ അവിടുന്ന് ഉള്ളത് അവിടെ വെച്ചാണ് നിസ്കരിച്ചിരുന്നത്. വീട്ടിലാണ് ഉള്ളതെങ്കിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കും, മറ്റേതെങ്കിലും സ്ഥലത്താണ് ഇരിക്കുന്നത് എങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കും. മസ്ജിദ് ആ സമയത്ത് പടുത്തുയർത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് അതിനായി തിരഞ്ഞെടുത്ത ആ സ്ഥലം, അവിടെ ഉണ്ടായിരുന്ന ഖബറുകൾ, അത് വൃത്തിയാക്കാൻ, അതിലുള്ളതെല്ലാം തോണ്ടി പുറത്തേക്കിട്ട് ആ സ്ഥലം വൃത്തിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കൽപ്പിച്ചു. കുറച്ച് ഈന്തപ്പന തടികൾ ഉണ്ടായിരുന്നു, അത് വെട്ടിമുറിച്ച് നീക്കി. അങ്ങനെയാണ് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്ക് എവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിമീങ്ങളുടെ ഖിബ്ല അന്ന് എവിടേക്കാണ്? ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. അന്ന് കഅബയിലേക്കുള്ള ഖിബ്ല നിർണയിക്കപ്പെട്ടിട്ടില്ല. ആദ്യ കാലഘട്ടത്തിൽ അവരുടെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസിലേക്കാണ്, ഷാമിന്റെ സ്ഥാനത്തേക്കാണ്. അങ്ങനെ ഷാമിന്റെ സ്ഥാനത്തേക്കായിക്കൊണ്ടാണ് മസ്ജിദുൻ നബവി അതിന്റെ ആദ്യ സമയത്ത് പടുത്തുയർത്തപ്പെടുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖിബ്ലയുടെ സ്ഥാനത്തായി ഈന്തപ്പന തടികൾ നിശ്ചയിച്ചു. അതുപോലെ തന്നെ മസ്ജിദിന്റെ വാതിലുകൾ, മസ്ജിദുൻ നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിക്ക് അതിന് വ്യത്യസ്തങ്ങളായ വാതിലുകൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ വാതിലുണ്ട്, മറ്റു വാതിലുകൾ വേറെയുമുണ്ട്. ആ വാതിലുകൾ, അവയുടെ വാതിൽ പടികൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലുകൊണ്ട് നിർമ്മിച്ചു. മസ്ജിദുൻ നബവിയുടെ അന്നത്തെ രൂപമാണ് ഈ പറയുന്നത്. അതിൻ്റെ വാതിൽ പടികൾ, എന്താ പറയുക, കട്ടിള എന്ന് പറയും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൊണ്ടാണ് പടുത്തത്. മറ്റ് സ്ഥാനങ്ങളിൽ മസ്ജിദുൻ നബവി അന്ന് നിർമ്മിച്ചപ്പോൾ അതിൻ്റെ അവസ്ഥ, നിസ്കരിക്കുന്ന സ്ഥലത്ത് മണ്ണാണ്, അവിടെ വിരിപ്പില്ല. റസൂലുള്ളയുടെ മസ്ജിദുൻ നബവി അതിൻ്റെ നിസ്കരിക്കുന്ന സ്ഥാനം, അതിൻ്റെ തറ, അത് മണ്ണിലാണ്. അതിൻ്റെ മേൽക്കൂരയാകട്ടെ, അത് ഈന്തപ്പന ഓലകൾ കൊണ്ടാണ് പടുത്തിട്ടുള്ളത്. അങ്ങേയറ്റം ലളിതമായ രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദ് നിർമ്മിച്ചത്. ഏതാണ്ട് അവിടുത്തെ മസ്ജിദ് അതിന് 100 മുഴം നീളമുണ്ട്. ഖിബ്ലയുടെ സ്ഥാനത്ത് നിന്ന് ഏറ്റവും പിന്നിലോട്ട് 100 മുഴം നീളമുണ്ട്. ഏതാണ്ട് അതിനോട് അടുത്ത ദൂരം തന്നെ വീതിയുമുണ്ട്. 100 മുഴം പൂർണ്ണമായില്ലെങ്കിലും 100 മുഴത്തിനോട് അടുത്ത് വീതിയുണ്ട്. 100 മുഴം അടുത്ത് തന്നെ 100 മുഴം നീളവുമുണ്ട്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മസ്ജിദ് നിർമ്മിക്കുന്നത്. മാത്രമല്ല മസ്ജിദിന്റെ ഉള്ളിൽ ഈന്തപ്പന തടികൾ കൊണ്ട് തൂണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മസ്ജിദിൽ തൂണുകൾ ഉണ്ടായിരുന്നു. മറ്റെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ മേൽക്കൂര, അതിൻ്റെ മേൽക്കൂര ഈന്തപ്പന ഓലകൾ കൊണ്ടാണ്. ഏറ്റവും ലളിതമായ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നിർമ്മിച്ചത്. മസ്ജിദുകൾ അലങ്കരിക്കുന്നതാകട്ടെ അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. മസ്ജിദുകൾ അലങ്കരിക്കുന്നത് കാരണം മസ്ജിദ് നിസ്കരിക്കാൻ വരുന്ന സ്ഥലമാണ്. അവിടെ ഇബാദത്തിനായി മാറിയിരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, ഏറ്റവും ലളിതമായത് മസ്ജിദാവുക എന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഏറ്റവും ലളിതമായാണ് നിർമ്മിച്ചത്. സഹാബികളും അപ്രകാരം തന്നെയാണ് മസ്ജിദ് നിർമ്മിച്ചത്. മസ്ജിദിന്റെ നിർമ്മാണം അതിൽ സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപോലെ തന്നെ പങ്കുചേർന്നു. റസൂലുള്ളാഹി എല്ലാം കൽപ്പിച്ചു നോക്കി ഇങ്ങനെ നിൽക്കുന്നയാളായിരുന്നില്ല, മറിച്ച് അവിടുന്ന് സഹാബികളോടൊപ്പം കല്ലു ചുമന്നു, മണ്ണു കുഴച്ചു, അതിൻ്റെ തടികൾ ചുമന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരോടൊപ്പം പണിയെടുത്തു. അതൊരു നേതാവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, ഒരു വിജയിയായ നേതാവിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം കല്ല് ചുമക്കുകയും മണ്ണ് ചുമക്കുകയും ഒക്കെ ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആവേശം നൽകാൻ വേണ്ടി കല്ല് ചുമക്കുന്ന വേളയിൽ അവിടുന്ന് പാടിക്കൊണ്ടിരുന്നു, ഈ ചുമക്കുന്ന ചുമട് അത് കച്ചവടത്തിനു വേണ്ടി ഈന്തപ്പഴമോ അതല്ലെങ്കിൽ മറ്റു വിഭവങ്ങളോ ചുമക്കുകയല്ല, ഈ ചുമട് ഈ കല്ല് ചുമക്കുന്നത് പണത്തിനു വേണ്ടിയല്ല, കച്ചവടത്തിനു വേണ്ടിയല്ല. ഇത് നമ്മുടെ അള്ളാഹുവിന്റെ അടുക്കൽ, നമ്മുടെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഏറ്റവും പുണ്യകരമായ ഏറ്റവും പ്രതിഫലാർഹമായ ചുമടാണ്. ഇത് ദുനിയാവിന് വേണ്ടിയുള്ളതല്ല. അവിടുന്ന് കല്ല് ചുമന്നുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നിർമ്മിക്കുന്ന വേളയിൽ അവിടുന്ന് പ്രയാസമുള്ള ഇത്തരം പണികൾ കൂട്ടമായി ചെയ്യുമ്പോൾ കവിത പാടാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ, അല്ലാഹുവെ പ്രതിഫലം എന്നാൽ പരലോകത്തെ പ്രതിഫലമാണ്. ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ, അല്ലാഹുവെ നീ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും കാരുണ്യം ചൊരിയണം. അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അത് കേട്ടപ്പോൾ സഹാബികൾ അതിന് മറുപടിയായി അവർ പാടിക്കൊണ്ടിരുന്നു, ലഇൻ ഖഅദ്ന വൻ നബിയ്യു യഅമലു ലദാക മിന്നൽ അമലുൽ മുദല്ലലു, നമ്മൾ വെറുതെ നമ്മൾ പണിയെടുക്കാതിരിക്കുകയും നബി പണിയെടുക്കുകയും ചെയ്താൽ ആ പണി തന്നെയാണ് പരലോകത്ത് ഏറ്റവും പ്രയാസകരമായി മാറുക. അത് ഏറ്റവും വഴികെട്ട പണിയാണ്. റസൂലിനെ കൊണ്ട് പണിയെടുപ്പിച്ച് നമ്മൾ നോക്കിയിരിക്കുക എന്നുള്ളത് പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് തന്നെയാണ് ഏറ്റവും മോശമായ പ്രവർത്തനം. അങ്ങനെ അവർ ഒരുമിച്ചാണ് മസ്ജിദിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. സഹാബികൾ അവർ മണ്ണുകുഴക്കുന്നതിൽ വലിയ കഴിവുണ്ടായിരുന്ന ആളുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട തൽഖുബ്നു അലി അൽയമാനി അദ്ദേഹം അവിടേക്ക് വരുമ്പോൾ സഹാബികൾ മണ്ണുകുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മണ്ണ് കുഴക്കുന്നത് അത്ര പറ്റിയിട്ടില്ല, കുഴക്കേണ്ട രൂപത്തിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കത് പരിചയമില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ മണ്ണ് കോരുന്ന കൈക്കോട്ട് പോലുള്ള കാര്യമല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ ഇങ്ങനെ കോരുന്നത്. എന്നാൽ പറയാം, റോഡ് പണിക്കൊക്കെ കോരാൻ ഉപയോഗിക്കുന്നത് എന്നാൽ പറയാം, കൈക്കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, ആളുകൾ കല്ലും മറ്റൊക്കെ കോരിയെടുക്കുന്ന. ഞാനത് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ മണ്ണ് കുഴക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഉൽ ഹനഫിയ വത്തീൻ, മണ്ണ് നിങ്ങൾ ഹനഫിക്ക് വിട്ടുകൊടുത്തേക്ക്. ഹനഫി എന്നാണ് അദ്ദേഹത്തിന്റെ നിസ്ബത്താണ്, അദ്ദേഹത്തിന്റെ പേരിന്റെ ബാക്കിയാണ്. ദഉൽ ഹനഫിയ വത്തീൻ, മണ്ണ് നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തേക്കു. ഫഇന്നഹു അബ്ബതുക്കും ലിത്തീൻ, അദ്ദേഹത്തിനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി മണ്ണിന്റെ പണിയറിയാം. അപ്പോൾ ഒരു പണി ചെയ്യുന്ന സമയത്ത് അതായത് ഏറ്റവും യോജിച്ച ആളുകളെ ഏൽപ്പിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളിൽ പെട്ടതായിരുന്നു. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽ മസ്ജിദിന്റെ നിർമ്മാണ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ആളുകളിൽ ഒരാൾ അമ്മാർ ഇബ്നു യാസിറാണ് റളിയല്ലാഹു അൻഹു. സഹാബികളെല്ലാവരും കല്ല് ചുമക്കുന്ന സമയത്ത് ഒരു കല്ലാണ് ചുമക്കുന്നത്. അമ്മാർ ഇബ്നു യാസിർ ഒരേ സമയം രണ്ട് കല്ല് ചുമന്നിരുന്നു, മറ്റ് സഹാബികളെല്ലാവരും ഒരു കല്ലാണ് ചുമക്കുന്നത്, അമ്മാർ ഇബ്നു യാസിർ രണ്ട് കല്ല് ചുമക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനോട് ചോദിച്ചു, യാ അമ്മാർ, അല തഹ്മിലു മാ യഹ്മിലു അസ്ഹാബുക, നിന്റെ കൂട്ടുകാർ അവർ ചുമക്കുന്നത് പോലെ ഒരു കല്ലെടുത്താൽ പോരെ? അപ്പോൾ അമ്മാർ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നി ഉറീദുൽ അജ്റ മിൻ അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, വെറുതെ അല്ല. അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കൂടുതൽ പ്രതിഫലം വേണം, അതിനു വേണ്ടിയാണ്. അവർ ഒരു കല്ല് ചുമന്ന് ഞാൻ രണ്ട് കല്ല് ചുമക്കും. അദ്ദേഹം കൂടുതൽ ശക്തിയുള്ള ആളുകൂടിയായിരുന്നു. അമ്മാർ ഇബ്നു യാസിർ ചരിത്രത്തിൽ മുൻപ് കഴിഞ്ഞുപോയ വ്യക്തിയാണ്. ഏറെ പീഡനങ്ങൾ അനുഭവിച്ച സഹാബികളിൽ ഒരാളാണ് അമ്മാർ ഇബ്നു യാസിർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു സുമയ്യ, സുമയ്യയുടെ മകനെ, സുമയ്യ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായ സ്ത്രീകളിൽ ആദ്യത്തെ ആളാണ്. മറ്റു സഹാബികളെല്ലാം ഒരു കല്ല് ചുമക്കുന്ന സന്ദർഭത്തിൽ അമ്മാർ ഇബ്നു യാസിർ രണ്ട് കല്ല് ചുമന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനോട് പറഞ്ഞു, ഇബ്നു സുമയ്യ, സുമയ്യയുടെ മകനെ, ലിന്നാസി അജ്റുൻ വലക അജ്റാൻ, എല്ലാവർക്കും ഒരു പ്രതിഫലമാണുള്ളത് എങ്കിൽ നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം, നന്മയുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന നന്മകൾ, അത്തരം നന്മകൾ അതിലേർപ്പെടുന്ന സമയത്ത് കുറച്ച് ശരീരത്തിന് പ്രയാസമുണ്ടായാലും അത്തരം പണികൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ചെയ്യാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ. ഒരു മസ്ജിദ് നിർമ്മിക്കാൻ, അതിൽ പങ്കുചേരാൻ, അത് എപ്പോഴും ജീവിതത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിൽ പരമാവധി വാരിക്കൂട്ട്, കൂടുതൽ പ്രവർത്തിക്കുക എന്നത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരാൾക്ക് സാധിക്കാത്ത രൂപത്തിൽ അയാളുടെ ശരീരം പൂർണ്ണമായി തളർന്നു പോകുന്ന രൂപത്തിൽ സ്ഥിരമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലോ, അയാൾ ചിലപ്പോൾ പിന്നീട് തീർത്തും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. ഏതുപോലെ ഒരാൾ ദിവസവും നോമ്പെടുക്കുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. ദിവസവും നോമ്പെടുക്കുക എന്നത് ശരീരത്തിനെ തളർത്തിക്കളയും. എന്നാൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ മാത്രം ലഭിക്കുന്ന അവസരങ്ങൾ അത് മുതലാക്കണം. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലിന്നാസി അജ്റുൻ വലക അജ്റാൻ, നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട്, അവർക്ക് ഒരു പ്രതിഫലമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനോട് ഒരു പ്രവചനം പറഞ്ഞു. അമ്മാറിനോട് റസൂലുള്ളാഹി പറഞ്ഞു, വആഖിറു സാദിക ശർബതൻ വആഖിറു സാദിക ശർബതുൻ മിനൽ ലബൻ, മരണത്തിന് മുൻപ് നീ അവസാനമായി കുടിക്കുന്നത് കുറച്ച് പാലായിരിക്കും. നീ മരിക്കുന്നതിന് മുൻപ് നിന്റെ അവസാനത്തെ ഭക്ഷണം കുറച്ച് പാലായിരിക്കും. അബദ്ധം സംഭവിച്ച, തെറ്റുപറ്റിയ ഒരു കൂട്ടം ആളുകൾ അവരായിരിക്കും നിന്നെ കൊലപ്പെടുത്തുക. അബദ്ധം സംഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, തെറ്റുപറ്റിയ കുറച്ച് ആളുകൾ അവരായിരിക്കും നിന്നെ കൊലപ്പെടുത്തുക. എന്താണ് ഈ പറഞ്ഞ പ്രവചനത്തിന്റെ ഉദ്ദേശം? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പിന്നീട് കൊല്ലപ്പെടുന്നത്, അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു തആല അൻഹും തമ്മിലുണ്ടായ സുഹീൻ യുദ്ധത്തിലാണ് പിന്നീട് അമ്മാർ ഇബ്നു യാസിർ കൊല്ലപ്പെടുന്നത്. അദ്ദേഹം മരിക്കുന്നത് സുഹീൻ യുദ്ധത്തിലാണ്. സുഹീൻ യുദ്ധത്തിൽ അദ്ദേഹം അലി ഇബ്നു അബി താലിബിന്റെ പക്ഷത്താണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ആളുകളാണ്. ഈ ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ അവർ തെളിവായി സ്വീകരിച്ചിട്ടുള്ള ഹദീസുകളിൽ ഒന്നാണ് ഏത്? അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹുവും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ ശരി ആരുടെ പക്ഷത്തായിരുന്നു? അലിയുടെ പക്ഷത്തായിരുന്നു. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുത്ത തീരുമാനം അത് അബദ്ധമാണ്. ചരിത്രത്തിലെ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, സാന്ദർഭികമായി സൂചിപ്പിക്കുക മാത്രമാണിത്. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഇങ്ങനെയാണ്, സുഫീൻ യുദ്ധത്തിലാണ്. അദ്ദേഹം സുഫീൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് അവരോടായി പറഞ്ഞു, കുറച്ച് പാല് കൊണ്ടുവരും, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എൻ്റെ അവസാനത്തെ ആഹാരം അതാണെന്ന്. അത് കുടിച്ചതിന് ശേഷമാണ് അവിടുന്ന് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് അവിടുന്ന് അദ്ദേഹം മരിക്കുന്നത്. മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 12 ദിവസം എടുത്താണ് പൂർത്തീകരിച്ചത്. 12 ദിവസമാണ് മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി വന്നത്. മസ്ജിദിന്റെ നിർമ്മാണ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, അവിടുത്തെ ഭാര്യമാരുടെ ഹുജറാത്തുകൾ ഖുർആനിൽ സൂറത്തു അൽ ഹുജറാത്ത് എന്ന പേരിൽ അധ്യായം തന്നെയുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറത്തുകൾ, അവിടുത്തെ ഭാര്യമാരുടെ ഹുജറത്തുകൾ, മുറികൾ മസ്ജിദിനോട് ചേർന്ന് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടത്. അന്ന് റസൂലുള്ളക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് സൗദ ബിൻത് ജമഅ, രണ്ട് ആയിഷ ബിൻത് അബി ബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും. ഈ രണ്ട് ഭാര്യമാരാണ് ഉള്ളത്. അവർക്ക് രണ്ടു പേർക്കുമായി മസ്ജിദുൻ നബവിയോട് ചേർന്നുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുറികൾ നിർമ്മിച്ചു. അത് വളരെ ചേർന്നിട്ടായിരുന്നു. ഏതുവരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകളിൽ കാണാം, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നിന്ന് അവിടുത്തെ ഹുജ്റത്തിലേക്ക്, ആയിഷയുടെ മുറിയിലേക്ക് തല നീട്ടാറുണ്ടായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളക്ക് മുടി വാരി കൊടുക്കാറുണ്ടായിരുന്നു. നബി മസ്ജിദിന്റെ ഉള്ളിലാണ്, തലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുടി വാരി കൊടുക്കാൻ പറ്റും. അത്ര ചേർന്നിട്ടാണ് മസ്ജിദ് നബവിയോട് റസൂലുള്ളയുടെ ഭാര്യമാരുടെ മുറികൾ ഉണ്ടായിരുന്നത്. പിന്നീട് മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വലുപ്പം കൂട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഖൈബർ യുദ്ധശേഷം മസ്ജിദുൻ നബവിയുടെ വലുപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മസ്ജിദ് ഒരിക്കൽ കൂടി വലുതാക്കി. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മസ്ജിദിന് കാര്യമായ മാറ്റങ്ങൾ വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മസ്ജിദിന്റെ കെട്ടുറപ്പ് ശക്തിയുള്ളതാക്കി. മസ്ജിദ് അദ്ദേഹം കുറച്ചുകൂടി ശക്തമായ രൂപത്തിൽ പടുത്തുയർത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മസ്ജിദ് പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ മുറികൾ അവരുടെ മരണശേഷം അത് മസ്ജിദിലേക്ക് തന്നെ ചേർക്കപ്പെട്ടു. ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ, മസ്ജിദ് നബവിയിൽ പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പർ നമുക്ക് കാണാൻ പറ്റും. മിമ്പറിന്റെ മുൻപിലേക്കുള്ള കുറച്ച് ഭാഗം, അതാണ് പഴയ കാലത്തെ മസ്ജിദ് നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടെ മിമ്പർ കാണാം. മിമ്പറിന്റെ തൊട്ടുപുറത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കാണാം. മിമ്പറിന്റെ നേരേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിന്റെ അടുത്ത ഭാഗത്താണ് ഖബറുള്ളത്. അതിനിടയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതിലുള്ളത്. അപ്പൊ അത്രയും ചെറിയ സ്ഥലമാണ് മസ്ജിദിനുണ്ടായിരുന്നത്. റസൂലുള്ളാഹിയുടെ മിമ്പർ നിൽക്കുന്നത് ഒരു 4-5 അടി വെച്ച് കഴിഞ്ഞാൽ, 5-6 അടി വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറായി. അതാണ് ആദ്യത്തെ മതിൽ. അതുപോലെ തന്നെ ഇപ്പുറത്തേക്കുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബാക്കിലേക്കുണ്ട്. അതത്ര ചെറുതാണ്. മസ്ജിദ് വളരെ വലുപ്പമുള്ള മസ്ജിദായിരുന്നില്ല. പിന്നീട് കാലഘട്ടങ്ങൾ കഴിയും തോറും മസ്ജിദുൻ നബവി വളരെയധികം വലുപ്പം കൂട്ടുകയും വിശാലത വർദ്ധിക്കുകയും ചെയ്തു. ഇന്ന് അതൊരു ലോകമാണ്, അതൊരു കൊട്ടാരം പോലെയാണ്. അത്രമാത്രം വലുപ്പവും വിശാലതയും മസ്ജിദ് നബവിക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് എത്തിപ്പെടാനും അവിടെ നിസ്കരിക്കാനും അവിടെ അതിന്റെ പരിസരങ്ങളിൽ ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മസ്ജിദുൻ നബവി വലിയ ശ്രേഷ്ഠതകളുള്ള, വലിയ മഹത്വങ്ങളുള്ള മസ്ജിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ മസ്ജിദുൻ നബവിയുടെ മഹത്വം വിശദീകരിക്കുന്ന അനേകം ഹദീസുകൾ കാണാൻ സാധിക്കും. റസൂലുള്ളയെ സംബന്ധിച്ചിടത്തോളം, സഹാബികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല മസ്ജിദുൻ നബവി. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിവേഴ്സിറ്റിയാണ്, അവരുടെ ജാമിഅ അതാണ്, അവിടെയാണ് അവർ പഠിക്കാൻ വരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹിയുടെ മസ്ജിദാണ് അവരുടെ കോടതി, അവിടെയാണ് പ്രശ്നങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദാണ് അവരുടെ ഭരണശിരാകേന്ദ്രം, അവിടെയാണ് സഹാബികൾ വന്ന് അവരുടെ ശൂറ കൂടുന്നത്. മദീനയുടെ കേന്ദ്ര മസ്ജിദാണ്, അവിടെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവരൊത്തുകൂടുന്നത്, അവർ കൂടിയിരിക്കുന്നത്, അല്ല, അവരിൽ ചില ആളുകളുടെ താമസം തന്നെ മസ്ജിദ് നബുവിയിലായിരുന്നു. വീടില്ലാത്ത, കുടുംബമില്ലാത്ത, സമ്പാദ്യമില്ലാത്ത മുഹാജിറുകളിൽപ്പെട്ട പാവപ്പെട്ട ചില ആളുകൾ അവർ റസൂലുള്ളയുടെ മസ്ജിദിലാണ് താമസിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പിന്നീട് അറിയപ്പെട്ടത് അഹ്ലു സുഫ എന്ന പേരിലാണ്. സുഫ എന്ന് പറയുന്നത് മസ്ജിദിൽ കുറച്ച് തണലുണ്ടായിരുന്ന സ്ഥലമാണ്, അവരവിടെയാണ് ഇരുന്നിരുന്നത്. അഹ്ലു സുഫയുടെ ആ സ്ഥലം, അത് അവിടെ അവിടെ താമസിച്ചിരുന്ന ആളുകൾ, പാവപ്പെട്ട മുഹാജിറുകളായ ചില സഹാബികൾ, വീടും കുടുംബമൊന്നുമില്ല, സമ്പാദ്യമില്ല, അവർ പിന്നീട് അഹ്ലു സുഫ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മർക്കസ്, അവരുടെ സെന്റർ മസ്ജിദിന്റെ ഭൂമിയാണ്, അതാണ് അവരുടെ കേന്ദ്രം. അത്രമാത്രം വലിയ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദീനയിൽ മസ്ജിദിനുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മസ്ജിദ് നബവിയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഖൈറ മാ റുകിബത് ഇലൈഹി റവാഹിലു മസ്ജിദി ഹാദാ വൽ ബൈതുൽ അതീഖ്. ഏറ്റവും മഹത്തരമായ, യാത്ര ചെയ്യപ്പെടാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം മസ്ജിദി ഹാദാ, എന്റെ ഈ മസ്ജിദാണ്. വൽ ബൈതുൽ അതീഖ്, അള്ളാഹുവിന്റെ ഭവനമായ കഅബയാണ്. രണ്ട് സ്ഥാനങ്ങൾ, ഒന്ന് മസ്ജിദുൻ നബവി, രണ്ട് അൽ ബൈതുൽ അതീഖ്. ഈ രണ്ട് സ്ഥാനങ്ങളെക്കാൾ മഹത്തരമായ മറ്റ് യാത്രാ ലക്ഷ്യങ്ങളില്ല. ഒരാൾ യാത്ര ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റ് സ്ഥലം വേറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫഇന്നി ആഖിറുൽ അംബിയാ വഇന്ന മസ്ജിദി ആഖിറുൽ മസാജിദ്. ഞാൻ അവസാനത്തെ നബിയാണ്, എന്റെ മസ്ജിദ് അവസാനത്തെ മസ്ജിദാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രേഷ്ഠത എടുത്തു പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു മസ്ജിദിന് വേറെ വരാനില്ല. അതിന്റെ അർത്ഥം ഇനി വേറെ മസ്ജിദേ ഉണ്ടാക്കില്ല എന്നല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ നിസ്കരിക്കുക, മസ്ജിദുൽ ഹറമിൽ നിസ്കരിക്കുന്നതിന്, ബൈത്തുൽ മുഖദ്ദിസിൽ നിസ്കരിക്കുന്നതിന് ഒക്കെ പ്രത്യേക ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രത്യേക ശ്രേഷ്ഠതയുള്ള അവസാനത്തെ മസ്ജിദ് ഏതാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദാ, ഒന്നാമത്തേത് മസ്ജിദുൽ ഹറാമാണ് മക്കയിലുള്ള, രണ്ട് മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളിയാണ്, എന്റെ ഈ മസ്ജിദാണ്, മസ്ജിദുൽ നബവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. വ മസ്ജിദുൽ അഖ്സ, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സയാണ്. ഈ മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് യാത്ര പാടില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് ചില ആളുകൾ നടത്തുന്ന സിയാറത്ത് ടൂറുകൾ, അതിലുള്ള തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. സഹാബികളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ഈ മൂന്ന് മസ്ജിദുകളല്ലാതെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതുപോലെ പുണ്യം പ്രതീക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം ഖുബ ആണ്. പക്ഷേ പ്രത്യേകം യാത്രാ ലക്ഷ്യം വെച്ച് പോകേണ്ട മൂന്ന് സ്ഥലങ്ങൾ ഈ പറഞ്ഞ മൂന്ന് മസ്ജിദുകളാണ്. ഒന്ന് മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം, ബൈത്തുൽ മഖ്ദിസ്, ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങൾ. എന്നാൽ ഇന്ന് ഭീമാപള്ളിയിലേക്ക്, അജ്മീറിലേക്ക് എന്ന് പറഞ്ഞ ആളുകൾ നടത്തുന്ന യാത്രകൾ അതിന് ഇസ്ലാമിൽ യാതൊരു നിലക്കും സ്വാധീനമില്ല, യാതൊരു നിലക്കും അതിന് തെളിവില്ല. മാത്രമല്ല അത്തരം യാത്രകളിൽ നടക്കുന്ന ശിർക്കും ബിദഅത്തുകളും ഖുറാഫാത്തുകളും ഇസ്ലാമിലോ ഇസ്ലാമിന്റെ ചരിത്രത്തിലോ സഹാബികളിലോ അവരുടെ ദീനിലോ ഒരു അടിസ്ഥാനവും കാണാൻ പറ്റാത്ത, അവരിലും ഈ പറഞ്ഞ യാതൊരു കാര്യത്തിനും തെളിവ് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മസ്ജിദ് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. റസൂലുള്ള പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദ് അൽ ഹറാം. എന്റെ ഈ മസ്ജിദിൽ വെച്ചുള്ള നിസ്കാരം അത് മറ്റു മസ്ജിദുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലം ഇവിടെ നിസ്കരിക്കുന്നതിനുണ്ട്. മറ്റു മസ്ജിദുകളിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നത് മസ്ജിദുൽ നബവിയിൽ നിസ്കരിച്ചാൽ അത് ആയിരം റക്അത്തിന്റെ പ്രതിഫലമുണ്ട്. ആയിരം ഇരട്ടിയാണ് പ്രതിഫലം. അപ്പോൾ ഒരാൾ നാല് റക്അത്തുള്ള ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 4000 റക്അത്തിന്റെ പ്രതിഫലം ഏൽക്കുന്നു. വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട, നിസ്കാരത്തിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട മസ്ജിദാണ് മസ്ജിദുൽ നബവി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദിന് കൽപ്പിച്ച പ്രാധാന്യവും ശ്രേഷ്ഠതയുമാണിത്. അതുപോലെ തന്നെ മസ്ജിദ് പടുത്തുയർത്തിയപ്പോൾ അതിൻ്റെ ആദ്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചിരുന്നത്, അവിടുന്ന് പ്രസംഗിച്ചിരുന്നത് ഒരു ഈന്തപ്പന തടിയോട് ചാരി നിന്നുകൊണ്ടാണ്, ഉയരമുള്ള ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടല്ല. മറിച്ച് റസൂലുള്ള എഴുന്നേറ്റ് നിൽക്കും, ഒരു ഈന്തപ്പന തടി അവിടുത്തെ അതിനോട് ചാരി നിന്നുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചിരുന്നത്.